ക്രൂശീകരണത്തെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയവും പ്രയോജനവുമുള്ളത് ആണെന്ന് 2 തിമോത്തിയോസ് 3:16 പറഞ്ഞിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് വിവരിക്കുന്ന ഈ ഭാഗം ഇന്ന് നമുക്ക് പ്രത്യേകം അർത്ഥവത്തായിട്ടുള്ളതാണ്. യേശുവിനെ അവൻ്റെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം നാം അവസാനിപ്പിച്ചത്. അവൻ്റെ സ്വന്തം ആളുകൾ ചിതറിപ്പോയി. ഒരാൾ അവനെ ഉറ്റിക്കൊടുക്കുകയും മറ്റൊരാൾ അവനെ തള്ളിപ്പറയുകയും ചെയ്തു എന്ന് നാം കാണുകയുണ്ടായല്ലോ. ഈ രാത്രിയിൽ പാപം 2 വിധത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പാപം യേശുവിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതേസമയം തന്നെ അവൻ പാപത്തെ കൈകാര്യം ചെയ്യുവാൻ പോവുകയാണ്. അവൻ എൻ്റെയും താങ്കളുടെയും പാപത്തിനു വേണ്ടി മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രൂശ് ക്രിസ്തീയ വിശ്വാസത്തിലെ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണെന്ന് പറയുവാൻ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഒരു വിധത്തിൽ നൂറ്റാണ്ടുകളായി അനുവദിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ദുരന്തവും അതേസമയം തന്നെ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ഏറ്റവും മഹത്വകരമായ വിജയവുമാണ്. ആയതിനാൽ കഷ്ടം അനുഭവിക്കുന്നവനെക്കുറിച്ച് സഹതാപത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ മനോഭാവത്തോടുകൂടി നാം ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കരുത്. ഈ രംഗങ്ങളിൽ നാം ഇത്ര വലിയ രക്ഷ പ്രദാനം ചെയ്ത ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഭയഭക്തിപൂർവം നടക്കേണ്ടതത്രേ. യേശുവിന് സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും ക്രൂരമായ അനീതിയും കാണുമ്പോൾ ദുരന്തത്തിൻ്റെതായ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ആദ്യമായി സുവിശേഷം വായിച്ചു കേട്ടപ്പോൾ കിരാതനായ ക്ലോവിസ് പറഞ്ഞതിൽ അതിശയമില്ല, എൻ്റെ പടയാളികളുമായി ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. എന്നാൽ ദൈവപുത്രന് നമ്മുടെ സഹതാപമല്ല ആവശ്യമായിരിക്കുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കണം. അവന് നമ്മുടെ വിശ്വാസമാണ് ആവശ്യം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവന് നിന്റെ ഹൃദയത്തിൻ്റെ സഹതാപമല്ല വിശ്വാസമാണ് ആവശ്യം. മർക്കോസിൻ്റെ സുവിശേഷം പ്രവർത്തനത്തിൻ്റെ സുവിശേഷമാണ്. ഈ 15-ാം അധ്യായം പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠമായ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്നതും മകുടം ചാർത്തുന്നതുമായ സംഭവം യേശുവിൻ്റെ ക്രൂശീകരണമാണ്. നിത്യത മുതൽ സകല സൃഷ്ടിയും ദൈവോദ്ദേശവും ഈ ക്രൂശീകരണത്തിങ്കിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. ഇവിടെ സുവിശേഷം പ്രവർത്തനമായി മാറ്റപ്പെട്ടിരിക്കുന്നു. പൗലോസ് പിൽക്കാലത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന്. അവൻ പ്രവർത്തിച്ചതാണ് സുവിശേഷം എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. താങ്കൾ ചെയ്യണമെന്ന് ദൈവം താങ്കളോട് കൽപ്പിക്കുന്ന എന്തെങ്കിലും അല്ല അത്, അത് അവിടുത്തെ പ്രവർത്തനമാണ്. എൻ്റെയോ താങ്കളുടെയോ പ്രവൃത്തിയല്ല. ഞാനും താങ്കളും ദൈവത്തിന് സ്വീകാര്യമായ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന സ്ഥിതിയിലല്ല. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘമൊക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. സന്നിധി സംഘത്തിന് യേശുവിന് മരണശിക്ഷ വിധിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ ശിക്ഷ നടപ്പാക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. റോമ ഗവൺമെൻറ്റിന് മാത്രമേ മരണശിക്ഷ നടപ്പാക്കുവാൻ അന്ന് കഴിയുമായിരുന്നുള്ളൂ. അതിനാൽ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന മരണശിക്ഷ നടപ്പാക്കുവാനായി ഈ സംഘത്തിന് റോമിലെ കോടതിയിൽ അപേക്ഷിക്കേണ്ടതായി വന്നു. സന്നിധി സംഘത്തിൻ്റെ മുൻപാകെ അവർ അവനെതിരായി ഉന്നയിച്ച ആരോപണം പീലാത്തോസിൻ്റെ മുമ്പാകെ നിലനിൽക്കുവാൻ മതിയായതായിരുന്നില്ല. അതിനാൽ കഴിഞ്ഞ രാത്രിയിൽ നിയമവിരുദ്ധമായി എടുത്ത തീരുമാനങ്ങൾക്ക് നിയമസാധ്യത ലഭ്യമാക്കേണ്ടതിനായി അവർ അടുത്ത പ്രഭാതത്തിൽ യോഗം ചേരുകയും റോമൻ കോടതിയിൽ പ്രസ്താവ്യ യോഗ്യമായ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുകയും ചെയ്തു എന്ന് കാണുവാൻ സാധിക്കും. ഇതിനുവേണ്ടിയുള്ള പരിശ്രമമായിരുന്നു ഇതുവരെ നടന്നിരുന്നത്. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. നീ പറഞ്ഞത് ശരി, ഞാൻ അത് തന്നെയാണ് എന്നത്രേ യേശു പറഞ്ഞത്. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു തടവുകാരൻ, ഒരു കുറ്റവാളി, തൻ്റെ ഭാഗം ബാധിക്കാതിരിക്കുന്നതിൽ പീലാത്തോസ് അത്ഭുതപ്പെടുന്നതായി 3 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. മറ്റ് തടവുകാരെല്ലാവരും തങ്ങളുടെ ന്യായവാദങ്ങൾ സവിസ്താരം പ്രസ്താവിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ഈ തടവുകാരൻ വ്യത്യസ്തനായിരുന്നു. അവൻ തനിക്ക് വേണ്ടി ന്യായവാദം നടത്തിയില്ല. അതിനുള്ള കാരണം അറിയുവാൻ പീലാത്തോസ് താല്പര്യമുള്ളവനായിത്തീർന്നു. യേശുവിനെ വിടുവിക്കുവാൻ പീലാത്തോസ് വാസ്തവത്തിൽ ആഗ്രഹിച്ചപ്പോൾ പീലാത്തോസും മതഭരണാധിപന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദവാദങ്ങൾ നടന്നതായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിനോട് സംസാരിപ്പാനായി അവൻ അവനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അവൻ വെളിയിലേക്ക് തിരിച്ചു വരികയും വീണ്ടും അവനെ ഉള്ളിലേക്ക് നയിക്കുകയും ചെയ്തു. യേശുവിൻ്റെ സഹകരണം ലഭ്യമാകുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. കാരണം പീലാത്തോസ് ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. എന്നാൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതാണെന്ന് പീലാത്തോസ് തീരുമാനിച്ചു. ഒരു പടയാളിയെ വിട്ടയച്ചാൽ പ്രശ്നത്തിൻ്റെ കുരുക്ക് അഴിക്കുവാൻ കഴിയുമെന്നാണ് പീലാത്തോസ് ചിന്തിച്ചിരുന്നത്. യേശുവിനെ ക്രൂശിക്കണമെന്നും ബർബാസിനെ വിട്ടുതരണമെന്നും യാതൊരുത്തനും ആവശ്യപ്പെടുമെന്ന ചിന്ത പീലാത്തോസിനില്ലായിരുന്നു കേട്ടോ. തൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തി എന്നാണ് അവൻ ഇപ്പോൾ വിശ്വസിച്ചത്. പക്ഷേ ആകെ കുഴഞ്ഞു മറിഞ്ഞു. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഒരു കലഹത്തിൽ കുല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബർബാസ് എന്നു പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. കലഹത്തിന് നേതൃത്വം കൊടുത്തിരുന്നവനും കുലപാതക കുറ്റം ചുമത്തപ്പെട്ടവനുമായ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെ പ്രധാന തടവുകാരൻ അവനായിരുന്നു. മറ്റുള്ളവരോടൊപ്പം അവനും വാസ്തവത്തിൽ ക്രൂശിക്കപ്പെടേണ്ടവനായിരുന്നു. ബർബാസിനു വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ക്രൂശിലാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 9-13 വരെയുള്ള വാക്യങ്ങളിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു പ്രത്യേക കാര്യം സംഭവിക്കുന്നു. യേശുവിനെതിരായി ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ കള്ളമാണെന്ന് പീലാത്തോസിന് വ്യക്തമായി മനസ്സിലായിരുന്നു. ഇവിടെ അവൻ്റെ കൈവശം ഒരു കുപ്രസിദ്ധ കുറ്റവാളിയായ തടവുപുള്ളിയുണ്ട്. അങ്ങനെ അവൻ യേശുവും ബർബാസും തമ്മിൽ താരതമ്യം നടത്തുന്നു. യേശുവിനെ ക്രൂശിക്കണമെന്നും ബർബാസിനെ വിട്ടുതരണമെന്നും ജനം ആവശ്യപ്പെടുകയില്ലെന്നാണ് നിശ്ചയമായി അവൻ ചിന്തിച്ചിരുന്നത്. മതവും ജനതയും എത്രമാത്രം അധപ്പതിക്കുമെന്ന വസ്തുത അവൻ അറിഞ്ഞിരുന്നില്ല. തങ്ങൾക്ക് ബർബാസിനെ വിട്ടുതരണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ പീലാത്തോസ് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. താൻ യേശുവിനെ എന്ത് ചെയ്യണമെന്ന് ന്യായാധിപനായ പീലാത്തോസ് ജനത്തോട് ചോദിച്ചു. 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പീലാത്തോസ് അവരോട് അവൻ എന്തു ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറേ, അവനെ ക്രൂശിക്ക എന്നവർ അധികമായി നിലവിളിച്ചു. യേശുവിനെ ക്രൂശിക്കണമെന്ന ആവശ്യം ഉന്നയിപ്പാൻ ജനത്തിന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഇവിടെ പ്രതികാര മനോഭാവത്തോടുകൂടിയ ഈ ജനക്കൂട്ടത്തിൻ്റെ ഭരണം നാം കാണുന്നു. യേശു എന്ത് തിന്മയാണ് ചെയ്തത് എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോഴൊക്കെ അവർ വീണ്ടും വീണ്ടും അവനെ ക്രൂശിക്ക എന്ന് ഉച്ചത്തിൽ അട്ടഹസിച്ചു കൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരുത്തൻ പോലും ചിന്തിക്കുന്നതിനോ തൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നതിനോ ശരിയായ തീരുമാനത്തിൽ എത്തിച്ചേരുന്നതിനോ തയ്യാറല്ലായിരുന്നു. യേശുവിനെ ക്രൂശിക്ക എന്ന് ഉറക്കെ വിളിച്ചു പറയുവാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടികൊണ്ട് അടിപ്പിച്ചു, ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. പീലാത്തോസ് നട്ടല്ലില്ലാത്തൊരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് കാണുന്നു. അവൻ ജനത്തിൻ്റെ നിലവിളിക്ക് വഴങ്ങിക്കൊടുക്കുകയും കർത്താവായി യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. റോമാക്കാരുടെ നീതി ഇവിടെ നിശ്ചയമായും നടപ്പാക്കപ്പെടുന്നില്ല. നിരപരാധിയായ മനുഷ്യൻ മരിക്കേണ്ടി വരുന്നു. എന്നാൽ ഒരു നിമിഷം ശ്രദ്ധിക്കുക, അവൻ നിരപരാധികളല്ലാത്ത എൻ്റെയും താങ്കളുടെയും സ്ഥാനമാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവൻ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. 16-ാം വാക്യത്തിൽ നാം കാണുന്നു, പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി. ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ക്രൂശിക്കുമ്പോൾ അവനെ ഈ പടയാളികളെ ഏൽപ്പിക്കുമായിരുന്നു. അവർ ഒരു കൂട്ടം മൃഗീയന്മാരായിരുന്നു. അവർക്കിഷ്ടമുള്ള രീതിയിൽ തടവുകാരോട് പ്രവർത്തിക്കുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നു. തടവുപുള്ളികളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും തങ്ങളുടെ കളിപ്പാവകളായി മാറ്റുകയും ചെയ്തിരുന്നു. അവർ കർത്താവായ യേശുവിനോട് ചെയ്യുന്നതും ഇതുതന്നെയാണ്. അവർ അവനെ കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ ക്രൂശ് ചുമപ്പാൻ കുറേനക്കാരനായ ശിമോനെ നിർബന്ധിക്കേണ്ട ആവശ്യം അവർക്കുണ്ടായത്. അവന് അപ്പോഴും യുവത്വത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. യേശു നല്ല ആരോഗ്യമുള്ളവനായിരുന്നു എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. എന്നാൽ അവൻ ആ ദേശത്തുകൂടി നെടുകയും കുറുകയും നടന്ന ആ സംഭവം അത് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അവനൊരു തച്ചനായിരുന്നു. അവന് പൊൻവാണിഭക്കാരെ അടിച്ചു വെളിയിൽ ആക്കുവാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ അവൻ എത്രമാത്രം ബലഹീനനായ ഒരു വ്യക്തിയെപ്പോലെയാണ് നിൽക്കുന്നത്. 17-ും 18-ും വാക്യങ്ങളിൽ നാം കാണുന്നു, അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു, അവനെ ചൂടിച്ചു, യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു. യേശുവിനെ പരിഹസിക്കുന്നതിനായിട്ടാണ് രക്താംബരം ധരിപ്പിക്കുകയും മുൾക്കിരീടം അണിയിക്കുകയും ചെയ്തത്. 19-ാം വാക്യത്തിൽ കോൽ കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. ഇത് നീചമായ പ്രവൃത്തിയായിരുന്നു. അവർ അവനെ അടിക്കുകയും തുപ്പുകയും ചെയ്തുകൊണ്ട് അവനെ നിന്ദിക്കുന്നു. സാധാരണയായുള്ള മനുഷ്യ വിദ്വേഷത്തെക്കാൾ അധികമായിട്ടാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് മൃഗീയവും ക്രൂരവുമായിരുന്നു. മനുഷ്യഹൃദയത്തിൻ്റെ അധപ്പതിച്ച അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, യേശുവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അവൻ താങ്കൾക്ക് വേണ്ടി സഹിച്ചത് എത്രമാത്രമാണെന്ന് താങ്കൾ കാണുന്നുണ്ടോ? ക്രൂശ് ഇപ്പോഴും അവൻ്റെ മുമ്പിലുണ്ട്. അതിൽ മരിക്കുവാൻ അവൻ പോകുന്നതേയുള്ളൂ. 20ഉം 21ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശുമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. രാവിലെ സമയം മുഴുവൻ മനുഷ്യത്വപരമല്ലാത്ത വിധം ഉപദ്രവിച്ച ശേഷം അവർ അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. ശിമോൻ വടക്കേ ആഫ്രിക്കയിലുള്ള കുറേന എന്ന സ്ഥലക്കാരനായിരുന്നു. ഒരുപക്ഷെ അവനും യെരുശലേമിലെ പെസഹ പെരുന്നാളിൽ സംബന്ധിപ്പാൻ വന്നതായിരിക്കാം. യാദൃച്ഛികമായ വിധത്തിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് അവനെ ക്രൂശ് ചുമപ്പാൻ വിളിച്ചു വരുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. യേശു ക്രൂശ് നഗരവാതിൽക്കൽ വരെ ചുമന്നുകൊണ്ടുപോയി എന്നാണ് വിശ്വസിക്കുന്നത്. 22ാം വാക്യം, തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. ഗോൽഗോദ എന്നതിൻ്റെ അർത്ഥം തലയോട്ടിയുടെ സ്ഥലമെന്നാണ്. നാം ഉപയോഗിക്കുന്ന വാക്ക് കാൽവറി എന്നാണ്. കണ്ടി വെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനോ വാങ്ങിയില്ല എന്ന് 23ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ക്രൂശിൽ വെച്ച് മരിക്കുവാൻ പോകുമ്പോഴുണ്ടാകുന്ന ദുസ്സഹമായ വേദന അറിയാതിരിക്കുന്നതിനുള്ള ലഹരി പദാർത്ഥമായിരുന്നു കണ്ടി വെണ്ണ കലർത്തിയ വീഞ്ഞ്. 24ാം വാക്യത്തിൽ അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണമെന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു. സുവിശേഷ എഴുത്തുകാരിൽ ആരും തന്നെ ക്രൂശീകരണത്തിൻ്റെ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. സുഹൃത്തെ, ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ മാത്രമേ അവർ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അത് വളരെ ഭയാനകരമായ സംഭവമായതിനാൽ അലസനായ മനുഷ്യ മനസ്സിൽ സ്ഥാനം കൊള്ളുവാൻ പറ്റിയ ഒന്നും തന്നെ അതിലില്ല എന്ന അർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിന് മറയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ വസ്ത്രം പങ്കിട്ടത് 22ാം സങ്കീർത്തനം 18ാം വാക്യത്തിൻ്റെ നിവൃത്തിയായി നാം കാണുന്നു. 25, 26ാം വാക്യങ്ങളിൽ 3ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. 3ാം മണി നേരത്താണ് അവർ അവനെ ക്രൂശിച്ചത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് രാവിലെ നമ്മുടെ 9 മണി സമയമായിരുന്നു. മേലെഴുത്തിൻ്റെ പൂർണ്ണ രൂപം ലഭിക്കേണ്ടതിന് നാം എല്ലാ സുവിശേഷങ്ങളും ഒരുമിച്ച് കണക്കിലെടുക്കേണ്ടതാണ്. അത് എബ്രായ, യവന, ലത്തീൻ ഭാഷകളിൽ എഴുതിയിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. ഒരു സുവിശേഷ എഴുത്തുകാരനും പൂർണ്ണമായ കഥ പറയുവാൻ ശ്രമിക്കുന്നില്ല. അവനെ ക്രൂശീകരിക്കുന്നതിനായി അവൻ്റെ മേൽ അവർ ചുമത്തിയ കുറ്റം ഇതായിരുന്നു, യഹൂദന്മാരുടെ രാജാവ്. അത് വാസ്തവമായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ അവർ അർത്ഥമാക്കിയിരുന്ന രീതിയിൽ അത് വാസ്തവമായിരുന്നില്ല. അവൻ റോമിനെതിരെ കലഹത്തിന് നേതൃത്വം കൊടുത്തില്ല. അവൻ തന്നെ തന്നെ ഇസ്രായേൽ ജാതിക്ക് നൽകി. എന്നാൽ അവർ അവനെ ത്യജിക്കുകയാണ് ചെയ്തത്. ഇനി നാം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ഞാനൊന്ന് വായിക്കട്ടെ. 29ാം വാക്യം, കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട് ഹാ ഹാ, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങിവാ എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. ഇത് വാസ്തവമായിരുന്നു. അവന് തന്നെ തന്നെ രക്ഷിക്കുകയും അതേസമയം മറ്റുള്ളവരെ രക്ഷിക്കുകയും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് വീണ്ടെടുപ്പിൻ്റെ വലിയ പ്രമാണം. അവിടുന്ന് മരിച്ചതിനാലാണ് നാം രക്ഷപ്പെട്ടത്. കർത്താവിൻ്റെ ക്രൂശിലെ അനുഭവത്തെക്കുറിച്ചാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ 3ാം മണി നേരത്ത് അവർ അവനെ ക്രൂശിൽ തറച്ചു. 6ാം മണി നേരത്ത്, അതായത് പകൽ 12 മണിക്ക് ഇരുട്ടുണ്ടായി എന്ന് കാണും. നട്ടുച്ചയ്ക്ക് സൂര്യൻ മറയപ്പെടുകയും ക്രൂശിന്മേൽ ഇരുട്ടി വ്യാപിക്കുകയും ചെയ്തു. 6ാം മണി നേരം മുതൽ 9ാം മണി നേരം വരെ, അതായത് ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ ഇരുട്ടുണ്ടായി. ആദ്യത്തെ 3 മണിക്കൂറുകൾ 9 മുതൽ 12 വരെയുള്ള സമയവും രണ്ടാമത്തെ 3 മണിക്കൂറുകൾ 12 മുതൽ 3 മണി വരെയുള്ള സമയവുമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. യേശു ക്രൂശിന്മേൽ 6 മണിക്കൂറുകൾ കിടന്നു. ആദ്യത്തെ 3 മണിക്കൂറുകളിൽ ഭൗതികമായ വെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ 3 മണിക്കൂറുകളിലാകട്ടെ ഭൗതികമായ ഇരുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യത്തെ 3 മണിക്കൂറുകളിൽ ആത്മീകമായ അന്ധകാരവും രണ്ടാമത്തെ 3 മണിക്കൂറുകളിൽ ആത്മീകമായ വെളിച്ചവും കാണുന്നു. കാരണം ആദ്യത്തെ 3 മണിക്കൂറുകളിൽ മനുഷ്യൻ ഏറ്റവും ഹീനമായത് പ്രവർത്തിച്ചു. അവർ അവനെ ക്രൂശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അവനോടുകൂടെ ക്രൂശിൽ തൂക്കപ്പെട്ടവർ പോലും അവനെ നിന്ദിച്ചു. ആരംഭത്തിലെങ്കിലും 2 കള്ളന്മാരും അപ്രകാരം ചെയ്യുകയുണ്ടായി. ക്രൂശിൻ്റെ കീഴിൽ ചുറ്റുപാട് നിന്നിരുന്ന ശത്രുക്കൾ തലകുലുക്കിക്കൊണ്ട് അവനെ പരിഹസിച്ചു. ആദ്യത്തെ 3 മണിക്കൂറുകളിൽ മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ ഇവിടെ ഏറ്റവും മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ 3 മണിക്കൂറുകളിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ 3 മണിക്കൂറുകളിൽ അവൻ മനുഷ്യരുടെ കയ്യാൽ കഷ്ടം അനുഭവിക്കുകയായിരുന്നു. എന്നാൽ അവസാനത്തെ 3 മണിക്കൂറുകളിൽ അവൻ മനുഷ്യനു വേണ്ടി കഷ്ടം അനുഭവിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ 3 മണിക്കൂറുകളിൽ അവൻ പാപം കാരണം കഷ്ടം അനുഭവിക്കുകയായിരുന്നു. രണ്ടാമത്തെ 3 മണിക്കൂറുകളിലാകട്ടെ അവൻ ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി മരണം സഹിക്കുകയായിരുന്നു. അങ്ങനെ ഭൗതിക അന്ധകാരത്തിൻ്റെ സമയത്ത് വാസ്തവത്തിൽ അവിടെ ആത്മീകമായ വെളിച്ചമുണ്ടായിരുന്നതായി നാം കാണുന്നു. ദൈവമാണ് അവിടെ പ്രവർത്തിച്ചത്. ആദ്യത്തെ 3 മണിക്കൂറുകളിൽ അവനെ നശിപ്പിക്കുന്നതിനു വേണ്ടി പാപം തന്നാലാവുന്നതെല്ലാം ചെയ്യുകയാണ്. രണ്ടാമത്തെ 3 മണിക്കൂറുകളിൽ അവൻ തൻ്റെ ആത്മാവിനെ പാപത്തിനു വേണ്ടി ഒരു യാഗമാക്കി തീർക്കുന്നു. അവസാനത്തെ 3 മണിക്കൂറുകളിൽ അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വില കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നത്. അവൻ ദൈവത്താൽ ത്യജിക്കപ്പെട്ടവനായിരുന്നു. എങ്കിലും എപ്പോഴും ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചുകൊണ്ട് ദൈവമിരുന്നു. എത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 35-ഉം 36-ഉം വാക്യങ്ങളിൽ കർത്താവിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവൻ ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് വിളിച്ചപ്പോൾ അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ജനം തെറ്റിദ്ധരിക്കും. വാക്കുകളിലുള്ള സാമ്യം കാരണം അവൻ ഏലിയാവെ വിളിക്കുകയാണെന്നാണ് അവർ ചിന്തിച്ചത്. ഏലിയാവ് വരുമോ എന്ന് നമുക്ക് കാണാം എന്നാണ് അവർ പറഞ്ഞത്. 37-ഉം 38-ഉം വാക്യങ്ങളിൽ യേശു ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളവും രണ്ടായി ചിന്തിപ്പോയി എന്ന് വായിക്കുന്നു. യേശുവിൻ്റെ ശാരീരിക അവയവങ്ങൾ പ്രവർത്തനം നിഷേധിച്ചത് കൊണ്ടല്ല അവൻ മരിച്ചത്. അവൻ തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. തിരശീല കീറുന്നത് പല പുരോഹിതന്മാരും കണ്ടു കാണുവാനിടയുണ്ട്. 3 മണി സമയമാണല്ലോ, സന്ധ്യായാഗത്തിനുള്ള സമയമായിരുന്നു. അവർ അപ്പോൾ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് ഇരുന്നത് എന്ന് വിചാരിക്കാവുന്നതാണ്. ഈ തിരശീല കീറിയ സംഭവം അവരിൽ പ്രതികരണം ഉളവാക്കി കാണും. എന്തായാലും പിൽക്കാലത്ത് അനേകം പുരോഹിതന്മാർ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അറിവിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനം പരന്ന് എല്ലായിടത്തും എത്തി എന്ന് നാം വായിക്കുന്നുണ്ട്. യേശു പ്രാണനെ വിട്ടുകൊടുത്തു. തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതുവരെയും അവന് മരിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവൻ നമ്മിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മരണമാണ് വരിച്ചത്. പലർക്കും മരണസമയത്തൊരു വലിയ പോരാട്ടമുണ്ടാകുന്നു. നമ്മുടെ ശ്വാസം നിലനിർത്തുവാനാണ് അവസാനത്തിലും നാം ശ്രമിക്കുന്നത്. അവസാനത്തെ ശ്വാസമാണ് നമുക്ക് വേണ്ടിയത്. യേശു അങ്ങനെ ചെയ്തില്ല. അവൻ തൻ്റെ പ്രാണനെ ബഹിഷ്കരിച്ചു. അത് നിശ്ചയമായും അവൻ്റെ മരണത്തെ ശാരീരികമായ രീതിയിൽ പോലും വ്യത്യസ്തമാക്കി തീർക്കുന്നു. ആ നിമിഷത്തിൽ തന്നെ തിരശീല രണ്ടായി ചിന്തിപ്പോയി എന്നും വായിച്ചല്ലോ. തിരശീല ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയെപ്പറ്റി വായിക്കുന്നതിനാൽ തിരശീലയെക്കുറിച്ച് കൂടുതലായി ലേവ്യ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത്രേ. 39-ാം വാക്യത്തിൽ അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ശതാധിപൻ തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ് ചെയ്തത്. 40-ഉം 41-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ സന്നിഹിതരായിരുന്ന സ്ത്രീകളെക്കുറിച്ച് വായിക്കുന്നു. ക്രൂശിങ്കിൽ നിന്നും അവസാനം പോയതും കല്ലറയ്ക്കൽ ആദ്യം എത്തിയതും സ്ത്രീകളായിരുന്നു എന്നത് ശ്രദ്ധിക്കുക. 42-45 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നാം കാണുന്നുണ്ട്. അരിമത്തിയിലെ യോസഫ് യേശുവിൻ്റെ അധികം അറിയപ്പെടാത്ത ഒരു ശിഷ്യനായിരുന്നു. അവനാണ് യേശുവിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ചുമതല ലഭിച്ചത്. പരസ്യമായി ഇവിടെ വെളിപ്പെടുവാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നു. അവൻ സന്നിധി സംഘത്തിലെ ഒരു അംഗമായിരുന്നു എന്നും അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു എന്നും ലൂക്കോസ് 23:51 നാം വായിക്കുന്നുണ്ട്. അവൻ ആ ദേശത്തെ അരിമത്യ എന്ന പട്ടണക്കാരനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനും ആയിരുന്നു. അപ്പോസ്തലന്മാർ ചിതറുകയും ഓടിമറയുകയും ചെയ്തപ്പോൾ ഇതാ ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി പ്രത്യക്ഷപ്പെടുന്നു. അവൻ യേശുവിൻ്റെ ശരീരം ചോദിച്ചു വാങ്ങുന്നതായി നാം കാണുന്നുണ്ട്. 46-ാം വാക്യത്തിൽ അവനൊരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞു പാറയിൽ വെട്ടിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറവാതിൽക്കിൽ ഒരു കല്ലും ഉരുട്ടി വെച്ചു എന്ന് വായിക്കുന്നു. കല്ലറവാതിൽ മുദ്ര വെച്ചു. റോമക്കാർ കല്ലറയ്ക്ക് മുദ്ര വയ്ക്കുകയും റോമൻ പടയാളികളെ കാവൽ നിർത്തുകയും ചെയ്തു. 47-ാം വാക്യത്തിൽ അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കിക്കണ്ടു എന്ന് നാം വായിക്കുന്നു. വിലപിക്കുന്നവർ സ്ത്രീകൾ മാത്രമായിരുന്നു. അവസാനത്തോളം അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം സ്ത്രീകളെ അനുഗ്രഹിക്കട്ടെ. ഇനി നാം 16-ാം അധ്യായത്തിലേക്ക് വരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒടുവിലത്തെ അധ്യായമാണല്ലോ ഇത്. ഈ അധ്യായത്തിൽ നാം യേശുവിൻ്റെ പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും കുറിച്ച് കാണുന്നു. കർത്താവായ യേശുവിൻ്റെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ്. ഇതിനെ സുവിശേഷ സത്യത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്നതാണ്. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ഇത് ആഴ്ചയുടെ 1-ാം ദിവസമായ ഞായറാഴ്ച അതിരാവിലെ സമയമായിരുന്നു. അവർക്ക് യേശുവിൻ്റെ ശരീരത്തിൽ തൈലം പൂശുവാൻ ഒരവസരം ലഭിച്ചിരുന്നില്ല. തൻ്റെ വിലയേറിയ തൈലം പാഴാക്കിയത് ബഥാന്യയിലെ മറിയ അല്ലായിരുന്നു, പിന്നെയോ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളായിരുന്നു. കാരണം അവർ അതുമായി കല്ലറയ്ക്കൽ വന്നപ്പോഴേക്കും യേശു ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞിരുന്നു. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 16-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാരെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. ശബത്ത് ശനിയാഴ്ച സൂര്യാസ്തമനത്തോടെ അവസാനിച്ചിരുന്നു. അതിന് ശേഷമായിരിക്കണം അവർ ഞായറാഴ്ച രാവിലെ കല്ലറയ്ക്കലിലേക്ക് കൊണ്ടുപോകുവാനുള്ള സുഗന്ധവർഗം വാങ്ങിച്ചത്. ക്രൂശിൻ്റെ സമീപം നിന്നിരുന്ന സ്ത്രീകൾ തന്നെയാണ് കല്ലറയ്ക്കലും എത്തിയത്. ക്രൂശിൻ്റെ സമീപത്ത് അവസാനമായും കല്ലറയ്ക്കൽ ആദ്യവും സ്ത്രീകളെ കാണുവാൻ കഴിയുമെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതിനെക്കുറിച്ചുള്ള ആവേശമൊക്കെ കെട്ടടങ്ങി തങ്ങൾക്ക് അപകടമല്ലാതാകുന്നത് വരെയും ഒളിവിൽ കഴിയുമെന്നായിരുന്നു യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർക്കുണ്ടായിരുന്ന മനോഭാവം. കല്ലറയ്ക്കൽ പോകുവാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നുവോ? അതിന് യാതൊരു തെളിവും നമുക്ക് ലഭിക്കുന്നില്ല. ഏതായാലും സ്ത്രീകൾ കല്ലറയ്ക്കൽ ചെല്ലുന്നു. ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ചുള്ള വസ്തുതകൾ പഠിക്കുവാൻ നമുക്ക് 4 സുവിശേഷങ്ങളിലെ രേഖകൾ ഒന്നിച്ച് ചിന്തിക്കേണ്ടതാണ്. ചില വിവരങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലും ബാക്കിയുള്ളവ യോഹന്നാന്റെ സുവിശേഷത്തിലും ലഭിക്കുന്നു. പോയി ശിഷ്യന്മാരോട് പറക എന്ന പ്രത്യേകമായ നിർദ്ദേശം സ്ത്രീകൾക്ക് ലഭിച്ചു. ദൂതൻ സ്ത്രീകളോട് ഈ ദൂത് പറഞ്ഞയക്കുന്നതിൽ നിന്നും അവൻ ശിഷ്യന്മാരുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതത്രേ. യേശു മുമ്പ് പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ അവരെ ഗലീലയിൽ വെച്ച് കാണും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ സ്ത്രീകളുടെ പരിഭ്രമം നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയും. അവർ നിശബ്ദരായിത്തീർന്നു. 8-ാം വാക്യത്തിൽ അവർക്ക് വിറയിലും ഭ്രമവും പിടിച്ചു. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. ഈ അധ്യായത്തിലെ 9 മുതലുള്ള വാക്യങ്ങൾ ചില പ്രധാനപ്പെട്ട പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ല എന്നാണ് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ടത്രേ ഈ വാക്യങ്ങൾ നമ്മുടെ മലയാളം തർജ്ജമയിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ വാക്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രേരണയാൽ എഴുതപ്പെട്ട വാക്യങ്ങളാണെന്നാണ് നാം വിശ്വസിക്കുന്നത്. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ സുവിശേഷത്തിൽ സംഭവങ്ങൾ ക്രമമനുസരിച്ചല്ല എഴുതിയിരിക്കുന്നത് എന്ന് മർക്കോസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇവിടെ അവൻ സംഭവങ്ങൾ നടന്നതനുസരിച്ച് ക്രമത്തിലാണ് പറയുന്നത്. യേശു ആദ്യം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാർ മഗ്ദലക്കാരത്തി മറിയ പറഞ്ഞതൊട്ടും വിശ്വസിച്ചില്ല. പിന്നീട് യാത്രയിൽ പോകുന്ന മറ്റ് 2 പേർക്ക് അവൻ പ്രത്യക്ഷനായി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവർ എമ്മൗസിലേക്കുള്ള വഴിയാത്രയിലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നു, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഇത് പ്രവർത്തനത്തിൻ്റെതായ സുവിശേഷമാണ്. ഇവിടെ അവൻ അവരോട് പ്രവർത്തന നിരതരാകുവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ പോകേണ്ടതായിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവമക്കളായ നാമും ഇന്ന് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണമെന്നാണ് അവൻ നമ്മോടും ആജ്ഞാപിക്കുന്നത്. ദൈവവചനം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുവാനായി താങ്കൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സുഹൃത്തെ, അതാണ് നമ്മുടെ ജോലി. ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വേലയിൽ താങ്കൾക്ക് പങ്കുണ്ടായിരിക്കണം. 16-ാം വാക്യത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. 17-ും 18-ും വാക്യങ്ങളിൽ ഇവിടെ അങ്ങനെ വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നു. സുഹൃത്തെ, ഈ വരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് താങ്കൾ സ്വീകരിക്കണമെങ്കിൽ താങ്കൾ അവയെല്ലാം അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ അവ സുവിശേഷ ഘോഷണം തുടർന്ന് നടത്തുന്നതിനുള്ള അടയാളങ്ങളല്ല. ആദിമസഭയിൽ പോലും അവ അപ്രത്യക്ഷമായി തീരുകയും ഉണ്ടായി. എന്നാൽ ഇന്നും ചില സുവിശേഷ വേലസ്ഥലങ്ങളിൽ അവ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനോഹരമാണല്ലേ. ആരെങ്കിലും ഇത് ഇക്കാലത്തേക്കുള്ള അലംഘനീയമായ കൽപ്പനകളാണെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഇവയെല്ലാം തന്നെ ഒരുപോലെ വിഷം കഴിക്കുന്നത് പോലും അംഗീകരിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒന്നിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റായ വ്യാഖ്യാനമത്രേ. എന്നിട്ട് നാം വായിക്കുന്നു, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. ഈ കാലത്ത് ഏറ്റവും വലിയ അടയാളം ദൈവത്തിൻ്റെ വചനമാണ്. 19-ും ഇരുപതും വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പതിനാറാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. സ്വർഗാരോഹണത്തിൻ്റെയും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു ചെയ്യുന്ന ഇന്നത്തെ ശുശ്രൂഷയുടെയും ചുരുങ്ങിയ വിവരണമാണ് മർക്കോസ് ഇവിടെ നൽകുന്നത്. ശിഷ്യന്മാർ സകല സൃഷ്ടിയെയും സുവിശേഷം അറിയിപ്പാനായി പുറപ്പെട്ടുപോയി. കർത്താവ് അവരോട് ചേർന്ന് പ്രവർത്തിക്കുകയും അവർ ചെയ്ത അടയാളങ്ങളാൽ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതാണ് പ്രവർത്തനത്തിൻ്റെതായ സുവിശേഷം. നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മർക്കോസിൻ്റെ സുവിശേഷ പഠനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാം.